അനേകർ വിരൽ ചൂണ്ടുന്നത് സ്വാഭാവികമായും നമ്മുടെ അറിവിൽപ്പെട്ട പല സാവോളുമാരിലേക്കും ആയിരിക്കാം. എന്നാൽ ആച്ചി ഞാൻ തന്നെയല്ലേ സൂപ്പർ, സ്റ്റെല്ല ബെന്നി എഴുതുന്നു. എന്റെ മൂത്ത മകൻ മനുവിന്റെ കുട്ടികളാണ് ജിയന്നയും ഹന്നയും. എന്നെ അവർ ആച്ചി എന്നാണ് വിളിക്കുന്നത്. രണ്ടുപേരും തമ്മിൽ ഒരു വയസ്സിന്റെ പ്രായവ്യത്യാസം. അതുകൊണ്ട് തന്നെ ചെറുപ്രായത്തിൽ കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടിയും മറ്റും കൊച്ചു കൊച്ചു തമ്മിത്തല്ലുകൾ ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഈ തമ്മിത്തല്ലുകൾ പരിഹരിക്കാനെന്നവണ്ണം ഞാൻ രണ്ടുപേരെയും കഞ്ഞിയും കറിയും വയ്ക്കാൻ ഏൽപ്പിക്കും. സൂപ്പറായിട്ട് കറികൾ വയ്ക്കുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളും വാഗ്ദാനം ചെയ്യും. അങ്ങനെ ഒരു ദിവസം അവർ രണ്ടുപേരും കഞ്ഞിയും കറിയും വെച്ച് കളിക്കുകയാണ്. കഞ്ഞിയും കറിയും വെച്ച് കളിക്കാനുള്ള ചിരട്ടകളും ഞാൻ അവർക്ക് സംഘടിപ്പിച്ചു കൊടുത്തു. രണ്ടുപേരും വളരെ ഗൗരവത്തോടെ പാചകം ചെയ്യുകയാണ്. ഒരാൾ സാമ്പാർ, മറ്റേയാൾ ചിക്കൻ കറി. പച്ചിലകൾ മുറിച്ചിട്ട് വെള്ളവും ഒഴിച്ച് ചുള്ളിക്കമ്പുകൾ കൊണ്ട് സ്പൂൺ ഉണ്ടാക്കി ഇളക്കി ഹന്ന ചിക്കൻ കറിയും ജിയന്ന സാമ്പാറും വളരെ ശ്രദ്ധയോടെ വയ്ക്കുകയാണ്. പാചകം പൂർത്തിയാക്കി രണ്ടുപേരും എന്റെ അടുത്ത് ടേസ്റ്റ് ചെയ്ത് അഭിപ്രായം ആരായാനും സമ്മാനം മേടിക്കാനും വന്നു. ആരുടേതാണ് സൂപ്പറെന്ന് രണ്ടുപേർക്കും അറിയണം, സമ്മാനവും കിട്ടണം. ജിയന്നയാണ് ആദ്യമായി താൻ വെച്ച സാമ്പാറുമായി എന്റെ അടുത്തെത്തുന്നത്. ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് പോലെ അഭിനയിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു: ജിന്നൂട്ടി, ഇത് സൂപ്പറായിട്ടുണ്ടല്ലോ. ഇന്ന് ആച്ചി ഇത് കൂട്ടിയാണ് ചോറുണ്ണുന്നത്. ഇത് പറഞ്ഞതും ഹന്നൂട്ടി തന്റെ ചിക്കൻ കറിയുമായി വന്നു. അതും ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ അറിയാതെ പറഞ്ഞുപോയി: ഇത് അതിനേക്കാളും സൂപ്പർ, രണ്ടുപേർക്കും സമ്മാനമുണ്ട്. ഇത് കേട്ടതും ജിയന്ന ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കാരണം എന്താണെന്ന് എനിക്ക് പിടികിട്ടിയില്ല. ഞാൻ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചിട്ട് കരച്ചിലിന് കാരണം തിരക്കിയപ്പോൾ അവൾ പറയുകയാണ്: ആച്ചി പറഞ്ഞില്ലേ ഹന്നൂട്ടിയുടെ ചിക്കൻ കറി അതിലും സൂപ്പറാണ് എന്ന്. ഹന്നൂട്ടിക്കും എന്റെ ഒപ്പം സൂപ്പർ മതി, അതിനേക്കാൾ കൂടുതൽ സൂപ്പർ വേണ്ട, ഞാനിത് സമ്മതിക്കുകയില്ല. അപ്പോഴാണ് സംഗതിയുടെ കിടപ്പ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ വാക്കുകൾ ഒന്ന് പരിഷ്കരിച്ചു: ജിന്നൂട്ടിയുടെ സാമ്പാർ വെരി സൂപ്പർ, ഹന്നൂട്ടിയുടെ ചിക്കൻ കറിയും വെരി സൂപ്പർ, രണ്ടുപേരും കൂടി ഒന്നിച്ചു വെച്ച ചോറ് വെരി വെരി സൂപ്പർ. അത് കേട്ടപ്പോൾ രണ്ടുപേർക്കും സമാധാനമായി. ജിയന്ന കരച്ചിൽ നിർത്തി. രണ്ടുപേരും ചിരിച്ചുകൊണ്ട് സമ്മാനവും സ്വീകരിച്ച് മറ്റെല്ലാവരെയും തങ്ങളുടെ കറികൾ കാണിക്കുവാനും ടേസ്റ്റ് ചെയ്യിക്കുവാനും പോയി. ജിന്നൂട്ടിയും ഹന്നൂട്ടിയും നമ്മുടെ ജീവിതത്തിൽ. ഈ ജിന്നൂട്ടി നമ്മുടെ ജീവിതത്തിലുമില്ലേ? അതിനേക്കാളും സൂപ്പർ എന്ന എന്റെ പ്രയോഗമാണ് ജിന്നൂട്ടിയിൽ പ്രതിഷേധവും കരച്ചിലും ഉണ്ടാക്കിയത്. മറ്റൊരാളുടെ ജീവനം അല്ലെങ്കിൽ പ്രയത്നഫലം, അതുമല്ലെങ്കിൽ കഴിവുകൾ എന്റേതിനേക്കാൾ വിലമതിക്കപ്പെടുന്നുവെന്ന് ഫീൽ ചെയ്യുമ്പോഴാണ് നാം അസ്വസ്ഥരാകുന്നതും പ്രശ്നമുണ്ടാക്കുന്നതും. ഒരു പക്ഷേ നാം ജിന്നൂട്ടിയെപ്പോലെ കാറി നിലവിളിക്കുകയില്ലായിരിക്കാം. പക്ഷേ ഞാനിത് സമ്മതിക്കുകയില്ല എന്ന നിലപാട് മറ്റാരുമറിയാതെ നമ്മുടെ മനസ്സിൽ എടുക്കുന്നു. നമ്മുടെ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലുമൊക്കെ അത് പ്രകടമാക്കുകയും ചെയ്യുന്നു. അവിടെയൊക്കെ ഹന്നൂട്ടിക്കും ജിയന്നയുടെയൊപ്പം സൂപ്പർ മതിയെന്ന് നാം അറിയാതെ നാം പറഞ്ഞു പോവുകയാണ്. ദാവീദും സാവൂളും നമ്മുടെ ജീവിതത്തിൽ. ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ രാജാവ് സാവൂളായിരുന്നു. അവൻ കഴിവുറ്റവനും യുദ്ധവീരനുമായിരുന്നു. പല യുദ്ധങ്ങൾക്കും അവൻ നേതൃത്വം നൽകുകയും ഇസ്രായേലിനെ രക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അവനെയും ദൈവം തന്നെ തിരഞ്ഞെടുത്തതുമാണ്. എന്നാൽ അവൻ അഹങ്കാരത്തോടെ ദൈവസന്നിധിയിൽ അനുസരണക്കേട് കാണിച്ചതിനാൽ ദൈവം അവനെ രാജസിംഹാസനത്തിൽ നിന്നും മാറ്റി രാജത്വം സാവൂളിന്റെ ഒരു പ്രജ മാത്രമായ ദാവീദിന് നൽകി. ഇസ്രായേൽ ജനത്തിനു നേരെ സംഹാര താണ്ഡവമാടി പാഞ്ഞെടുത്ത ഫിലിസ്ത്യമല്ലനായ ഗോലിയാത്തിനെ തറപറ്റിക്കാൻ ദാവീദിനെയാണ് ദൈവം അഭിഷേകം ചെയ്തത്. ദാവീദ് കവണിയിൽ വെറുമൊരു പാറക്കല്ല് ചേർത്ത് വെച്ച് എയ്തപ്പോൾ ആ ചെറിയ പാറക്കല്ല് ഗോലിയാത്തിന്റെ തലയടിച്ച് തകർത്തു. തന്റെ പ്രജയായ ദാവീദിന്റെ ആ വീര്യപ്രവൃത്തിയിൽ രാജാവായ സാവൂളും അതീവ സന്തുഷ്ടനായിരുന്നു. സാവൂൾ അവനെ അംഗീകരിച്ചാദരിച്ച് തന്റെ പടത്തലവനായി നിയോഗിച്ചു. അതുവരെ രാജാവായ സാവൂളും അവന്റെ പ്രജയും പടത്തലവനുമായ ദാവീദും തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ചരിത്രം വഴിമാറുന്നു. ദാവീദ് ഗോലിയാത്തിനെ സംഹരിച്ചതിനു ശേഷം മടങ്ങി വരുമ്പോൾ എല്ലാ നഗരങ്ങളിലും സ്ത്രീകൾ തപ്പും മറ്റു വാദ്യങ്ങളുമായി ആടിപ്പാടി സന്തോഷത്തോടെ രാജാവായ സാവൂളിനെ എതിരേറ്റു. അവർ മതിമറന്നു പാടി. സാവൂൾ ആയിരങ്ങളെ കൊന്നു, ദാവീദ് പതിനായിരങ്ങളെയും. ഇത് സാവൂളിന് ഇഷ്ടപ്പെട്ടില്ല. കോപാകുലനായ അവൻ പറഞ്ഞു, അവർ ദാവീദിന് പതിനായിരങ്ങൾ കൊടുത്തു, എനിക്കോ ആയിരങ്ങളും. ഇനി രാജത്വമല്ലാതെ എന്താണ് അവന് കിട്ടാനുള്ളത്? അന്ന് മുതൽ സാവൂൾ ദാവീദിനെ വധിക്കാൻ തക്കം പാർത്തിരുന്നു. ജീവരക്ഷാർത്ഥം കൊട്ടാരം വിട്ടോടിയ ദാവീദിനെ സാവൂൾ സൈന്യസന്നാഹങ്ങളോടെ പിന്തുടർന്ന് വധിക്കുവാൻ ശ്രമിക്കുന്നു. ദാവീദ് ദൈവകരങ്ങളാൽ സംവഹിക്കപ്പെട്ട് രക്ഷപ്പെടുന്നു. ദാവീദിന്റെ അസാന്നിധ്യത്തിൽ ഫിലിസ്തീർ വീണ്ടും ഇസ്രായേലിനെ ആക്രമിക്കുന്നു. ഇസ്രായേലിയർ ആ യുദ്ധത്തിൽ ദയനീയമായി പരാജയപ്പെട്ട് മരിച്ചു വീഴുന്നു. മരണം ഉറപ്പായപ്പോൾ സാവൂൾ അപമാനഭാരം താങ്ങാനാവാതെ സ്വന്തം വായ്ത്തലയിൽ വീണു മരിക്കുന്നു. സാവൂളിന്റെ പുത്രന്മാരും പിന്നാലെ വധിക്കപ്പെടുന്നു. ആരും രക്ഷിക്കുവാനില്ലാതെ ഇസ്രായേൽ ഫിലിസ്തീരുടെ മുൻപിൽ കീഴടങ്ങുന്നു. ഫിലിസ്തീർ അവരെ കീഴടക്കുന്നു. ചരിത്രം വഴിമാറി എഴുതപ്പെടുന്നു. സാവൂളിനേക്കാൾ സൂപ്പർ ദാവീദ്. സാവൂളിന് ദാവീദിനെ തുടക്കത്തിൽ വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് അവനെ തന്റെ കൊട്ടാരത്തിൽ പാർപ്പിച്ചതും പടത്തലവനായി നിയമിച്ചതും. എന്നാൽ ഇസ്രായേൽ വനിതകളുടെ വീണ്ടു വിചാരമില്ലാത്ത ആ ഒറ്റപ്പാട്ടാണ് സാവൂളിനെ ദാവീദിന്റെ ശത്രുവാക്കി മാറ്റിയത്. ആ വാക്കുകൾ സാവൂളിൽ ഉറങ്ങിക്കിടന്ന അസൂയയെ തട്ടിയുണർത്തി. സാവൂൾ ആയിരങ്ങളെ കൊന്നു, ദാവീദ് പതിനായിരങ്ങളെയും. കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ, സാവൂൾ രാജാവ് സൂപ്പർ, ദാവീദാകട്ടെ വെരി വെരി സൂപ്പർ. ഫലമോ, ദാവീദിനെ കൊല്ലാൻ വേണ്ടി ഓടിച്ച് പിന്തുടർന്ന സാവൂളിന് സ്വന്തം വാൾമുനയിൽ വീണ് മരിക്കേണ്ടതായി വന്നു. ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ ഫിലിസ്ത്യരുടെ കിരാതഭരണത്തിന്റെ കീഴിലുമായി. നമ്മുടെ ഉള്ളിലും ഒരു സാവൂൾ. ഈ കഥ വായിക്കുന്ന അനേകർ വിരൽ ചൂണ്ടുന്നത് സ്വാഭാവികമായും നമ്മുടെ അറിവിൽപ്പെട്ട പല സാവൂളുമാരിലേക്കും ആയിരിക്കാം. എന്നാൽ നാം പലർക്കു നേരെ ചൂണ്ടുന്ന ചൂണ്ടുവിരൽ നമ്മുടെ നെഞ്ചിനു നേരെ ചൂണ്ടാൻ മനസ്സായാൽ ഇന്ന് ഇവിടെ ചരിത്രം വീണ്ടും വഴിതിരിയും. നമ്മുടെ ഉള്ളിലെ സാവൂളിനെ കണ്ടെത്തി പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ അവനെ വകവരുത്താൻ തയ്യാറായാൽ ചരിത്രം വീണ്ടും വഴിമാറും. ഇവിടെ ദൈവത്തിന്റെ വിജയവും ദൈവജനത്തിന്റെ വിജയവും അരങ്ങേറും. യാക്കോബിന്റെ മക്കളിലും ഒരു സാവൂൾ. യാക്കോബ് പിതാവിന്റെ മക്കൾ സ്വസഹോദരനായ ജോസഫിനെ കൊല്ലാൻ ശ്രമിക്കുന്നതും പൊട്ടക്കിണറ്റിലെറിയുന്നതും ഇസ്മായേലിയർക്ക് വിൽക്കുന്നതും എല്ലാം ഈയൊരു സാവൂളിന്റെ അരൂപിയാൽ പ്രേരിതരായിട്ടത്രേ. സ്വന്ത പിതാവിനാലും ദൈവത്താലും അംഗീകരിക്കപ്പെട്ട ജോസഫ് വെരി വെരി സൂപ്പറാണെന്ന് യാക്കോബ് പിതാവിന്റെ മറ്റു മക്കൾക്ക് തോന്നി. ആ തോന്നലാണ് ജോസഫിനോട് ആ ഹീനകൃത്യങ്ങളെല്ലാം ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചത്. പക്ഷേ നല്ലവനായ ദൈവം അതെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിച്ചു. ദൈവജനമെന്ന് അഭിമാനിക്കുന്ന നമ്മുടെ ഹൃദയത്തിലുമുണ്ടാകാം ഇതുപോലെയുള്ള സാവൂളുമാർ. പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ അതിനെ കണ്ടെത്തി വധിക്കുവാൻ തയ്യാറായാൽ അതായിരിക്കും നമ്മുടെ വ്യക്തിജീവിതത്തിലെ തന്നെയല്ല, സഭയുടെ ചരിത്രത്തിലെ തന്നെയും നിർണായകമായ വഴിത്തിരിവ്. വലിയ നോമ്പിന്റെ തുടക്കത്തിൽ ഒരു തിരിഞ്ഞുനോട്ടം. യേശുവിന്റെ പീഡാസഹനങ്ങളുടെയും കുരിശുമരണത്തിന്റെയും അനുസ്മരണത്തിന് മുന്നോടിയായി നാം 50 നോമ്പ് ആചരണത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണല്ലോ. യേശുവിനെ ബന്ധിക്കുകയും പീഡിപ്പിക്കുകയും കുരിശിൽ തറയ്ക്കുവാൻ ഇടവരുത്തുകയും ചെയ്തത് പ്രധാന പുരോഹിതന്മാരുടെയും നിയമജ്ഞരുടെയും ഫരിസയ പ്രമുഖന്മാരുടെയും യേശുവിനോടുള്ള അസൂയ ഒന്നു മാത്രമാണ് എന്ന് തിരുവചനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. എന്തെന്നാൽ അസൂയ നിമിത്തമാണ് പുരോഹിത പ്രമുഖന്മാർ അവനെ ഏൽപ്പിച്ചു കൊടുത്തെന്ന് പീലാത്തോസിന് അറിയാമായിരുന്നു. മർക്കോസ് 15:10. അതായത്, തങ്ങൾ വെറും സൂപ്പറും യേശു വെരി 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 സൂപ്പറും ആണെന്നുള്ള തിരിച്ചറിവാണ് യേശുവിനെ കൊലപ്പെടുത്തുവാൻ അവരെ പ്രേരിപ്പിച്ചത്. വലിയ നോമ്പാചരണത്തിലൂടെ കടന്നുപോകുമ്പോൾ ഇങ്ങനെയൊരു വിപരീത അരൂപി നമ്മുടെ ഉള്ളിൽ തന്നെ വസിക്കുന്നുണ്ടോയെന്ന് നാം നമ്മുടെ ഹൃദയത്തെ തന്നെ വിവേചിച്ച് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്, ശോചനീയമാംവിധം ദുഷിച്ചതുമാണ്. അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഓരോ മനുഷ്യനും അവന്റെ ജീവിത രീതിക്കും പ്രവൃത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. ജെറമിയ 17:9-10. നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും മാത്രമല്ല, സഭാഭരണത്തിന്റെ ഉള്ളറകളിലും നിലകൊള്ളുന്ന ചേരിതിരിഞ്ഞുള്ള പോരാട്ടങ്ങളുടെയും പിന്നിൽ ഈ ഒരു അസൂയയുടെ പോർവിളികളല്ലേ മുഴങ്ങിക്കേൾക്കുന്നത്? എന്നിട്ടും ഇതെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ പോലും തയ്യാറാകാതെ നാം മത്സ്യവും മാംസ്യവും വർജിച്ചുകൊണ്ടും കുരിശിന്റെ വഴി ചൊല്ലിയും നോമ്പാചരണം നടത്തി സംതൃപ്തി അടയുന്നു. അതിന് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവ് തന്റെ വചനങ്ങളിലൂടെ നമ്മുടെ നേരെ വിരൽ ചൂണ്ടുന്നത് കാണുന്നില്ലേ? ഇത്തരം ഉപവാസമാണോ ഞാൻ ആഗ്രഹിക്കുന്നത്? ഒരു ദിവസത്തേക്ക് ഒരുവനെ എളിമപ്പെടുത്തുന്ന ഉപവാസം, ഞാങ്ങണ പോലെ തലകുനിക്കുന്നതും ചാക്ക് വിരിച്ച് ചാരവും വിതറി കിടക്കുന്നതും ആണോ അത്? ഇതിനെയാണോ നിങ്ങൾ ഉപവാസമെന്നും കർത്താവിന് സ്വീകാര്യമായ ദിവസമെന്നും വിളിക്കുക? ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുഖത്തിന്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം? ഏശയ്യ 58:5-6. ഉപവാസം എന്ന വാക്ക് നോമ്പാചരണത്തെക്കുറിച്ചും കൂടിയാണ് ദൈവത്തിന്റെ അരൂപി ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാൽ ഈ നോമ്പാചരണത്തിന്റെ നാളുകളിൽ നമ്മെ തന്നെ യഥാർത്ഥത്തിൽ കണ്ടെത്തുവാനുള്ള ദൈവാരൂപയുടെ വിവേചനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഇപ്പോൾ ആയിരിക്കുന്ന അസൂയയും സ്പർദ്ധയും ഭിന്നതയും മാത്സര്യവും തർക്കവും വിഭാഗീയതയും നിറഞ്ഞ താഴ്ന്ന അവസ്ഥയിൽ നിന്നും ആയിരിക്കേണ്ടതും ഇനിയും നാം എത്തിച്ചേരേണ്ടതുമായ ദൈവകൃപയുടെയും പുണ്യത്തിന്റെയും അവസ്ഥകളിലേക്ക് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഉയർത്തപ്പെടാൻ വേണ്ടി പരിശുദ്ധാത്മാവിന്റെ സഹായം ചോദിച്ച് നമുക്ക് ഈ നോമ്പാചരണത്തിന്റെ കാലഘട്ടങ്ങളിൽ പ്രാർത്ഥിക്കാം. എല്ലാവരും എന്നിൽ താഴെയോ എന്റെ ഒപ്പമോ മാത്രം സൂപ്പറായാൽ മതി, അതിനേക്കാളും ആകണ്ട, അത് ഞാൻ സമ്മതിക്കുകയില്ല എന്ന സങ്കുചിതമായ ഹൃദയഭാവങ്ങളുടെ വക്താക്കളാകാതെ വളരുകയും പരസ്പരം വളർത്തുകയും ചെയ്യുന്നവരായി നമുക്ക് രൂപാന്തരപ്പെടാം. അതിനുള്ള കൃപ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകട്ടെ. ആവേ മരിയാ.